സുഹൃത്ത് ലേഖികയ്ക്കായി സ്നേഹപൂർവ്വം സംഘടിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം, അന്നത്തെ വേദനയ്ക്ക് ഈശോ നിർദ്ദേശിച്ച മരുന്ന്. കുറെ വർഷങ്ങൾ പിറകിലേക്കൊരു യാത്ര. നഴ്സായി ജോലി ചെയ്യുന്ന സമയം. നഴ്സിംഗ് ലൈസൻസ് പ്രത്യേക കാലപരിധിക്കുള്ളിൽ പുതുക്കിയെടുക്കേണ്ട ഒരു രേഖയാണ്. ഓരോ തവണ ലൈസൻസ് പുതുക്കുമ്പോഴും നഴ്സുമാർ ചില ക്ലാസുകളിലും മറ്റും പങ്കെടുത്ത് ആവശ്യമായ മണിക്കൂറുകൾ നീക്കിവെച്ച് അതിനു വേണ്ടുന്ന CME കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോയിന്റുകളും കരസ്ഥമാക്കണം. ഓൺലൈനായോ അല്ലാതെയോ ഇവയിൽ പങ്കെടുക്കാവുന്നതാണ്. പല നഴ്സുമാർക്കും ഇതിന് സാധിക്കാറില്ല എന്നത് ഒരു സത്യവുമാണ്. അന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ക്ഷീണിതയായാണ് മുറിയിൽ വന്നത്. കുളി കഴിഞ്ഞ് കിടക്കാനൊരുങ്ങുമ്പോൾ മൊബൈലിലൊരു റിമൈൻഡർ, ഇന്നൊരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതാണ്, എങ്കിലേ ലൈസൻസ് പുതുക്കലിന് ആവശ്യമായ പോയിന്റ് കിട്ടും. കിടക്കയിൽ കിടക്കുന്ന ഞാൻ ഈശോയെ ദയനീയമായി നോക്കി ഈശോയ്ക്കുള്ള പരാതിപ്പെട്ടി തുറന്നു. ദേ ഈശോയെ, എനിക്ക് തല പൊങ്ങുന്നില്ല, എനിക്കെവിടെയും പോകാൻ വയ്യ, വേറെ ഒരു ക്ലാസ് എനിക്ക് വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്തേക്കണേ. തലവഴി പുതപ്പ് വലിച്ചിട്ട് ഞാൻ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. അന്ന് വൈകിട്ട് ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അവളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നെന്നും കോൺഫറൻസിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ അവൾ എന്നോടുള്ള നിഷ്കളങ്ക സ്നേഹത്തെ പ്രതി കോൺഫറൻസിൽ പങ്കെടുത്തവരുടെ നെയിം ലിസ്റ്റിൽ എന്റെയും പേരെഴുതിയത്രേ. കേട്ടപ്പോൾ എനിക്ക് പുതുമയൊന്നും തോന്നിയില്ല. കാരണം ഇതൊക്കെ പലയിടത്തും തനിയാവർത്തനങ്ങളായി കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ജോലിയുടെ ക്ഷീണം നിമിത്തം കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ വീണ്ടും വിശ്രമത്തിലായി. അവൾ സർട്ടിഫിക്കറ്റ് മുറിയിൽ വെച്ച് യാത്രയായി. ഏകദേശം 5 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് അതിതീവ്രമായ തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. വേദന സംഹാരികൾ കഴിച്ചു നോക്കി, യാതൊരു ശമനവുമില്ല. എന്താണ് പെട്ടെന്നൊരു തലവേദനയ്ക്ക് കാരണമെന്ന് മനസ്സിലായില്ല. അന്ന് രാത്രി ഒരു നിമിഷം പോലും കിടക്കാനോ ഉറങ്ങാനോ കഴിയാതെ തല ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെച്ച് മുറിയിൽ നടന്നുകൊണ്ടേയിരുന്നു. നേരം പുലരാറായപ്പോൾ ഈശോയുടെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട തിരുഹൃദയത്തിന് മുൻപിൽ ഞാൻ തളർന്നു കിടന്നു. ശരീരത്തിനും മനസ്സിനുമെല്ലാം ഭാരം അനുഭവപ്പെടുന്നു. എന്തിനെന്നറിയാത്ത ഒരു വലിയ ദുഃഖം എന്റെ ആത്മാവിൽ നിറഞ്ഞു. ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഈശോയുടെ സ്വരം ഞാൻ കേട്ടു, ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയുക, ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. തലവേദനയുടെ കാഠിന്യം പിന്നെയും കൂടിക്കൊണ്ടേയിരുന്നു. നിലത്തുനിന്ന് എങ്ങനെയോ എഴുന്നേറ്റ ഞാൻ ഈശോയുടെ മുൻപിൽ വച്ച് തന്നെ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു. പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് പോകാനൊരുങ്ങി. ഈശോയോട് ഒരുപാട് തവണ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് വൈദികനോട് എന്റെ തെറ്റേറ്റു പറഞ്ഞു കുമ്പസാരിച്ചു. തലവേദന അല്പം കുറയുന്നതുപോലെ അനുഭവപ്പെട്ടു. തിരിച്ചു മുറിയിൽ വന്നപ്പോൾ വേദനയിൽ അല്പം കുറവനുഭവപ്പെട്ടതല്ലാതെ തലവേദന വിട്ടുമാറുന്നില്ല. ഈശോയോട് അല്പം പിണക്കം തോന്നി. ഈശോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചതിന്റെ ഗമയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഡയലോഗ് വരുന്നത്. ഈശോയുടെ ഡിമാൻഡ് പലപ്പോഴും ഭീകരമായി തോന്നാറുണ്ട്. അവനെ സ്നേഹിക്കുന്നവരോട് കുറച്ച് കൂടുതലായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഉടനെ കൂട്ടുകാരിയെ വിളിക്കുകയും അവളോട് കുമ്പസാരിക്കാൻ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. ഈശോയ്ക്ക് എന്തിനാ ഇത്രയ്ക്ക് വാശി എന്നുള്ള മട്ടിൽ ഞാനൊരൽപ്പം കലിപ്പ് കാണിച്ചു. പക്ഷേ തലവേദന കാരണം വേറെ നിവൃത്തിയില്ലാതായി. ഫോണിൽ സുഹൃത്തിനെ വിളിച്ചു. അവളുടെ നിഷ്കളങ്ക സ്നേഹത്തിന് ഈശോ തന്ന സ്നേഹ സമ്മാനത്തെക്കുറിച്ച് വിവരിച്ചു. ഫോണിന്റെ മറുതലയിൽ കരച്ചിൽ കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ എന്റെ മുറിയിൽ വന്നു. തല കെട്ടിവെച്ച് കിടക്കുന്ന എന്നെയും തിരുഹൃദയ ഈശോയെയും അവൾ മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണീർ വാർത്തു. സമയം ഉച്ചയായി. ഇനി പരിശുദ്ധ കുർബാന വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അതിനാൽ അവൾ എന്റെ മുറിയിൽ ഈശോയുടെ അടുത്ത് സമയം ചെലവഴിച്ചു. സമയമായപ്പോൾ അവൾ ദേവാലയത്തിലേക്ക് പോയി. കുമ്പസാരിച്ച് ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിച്ചു. ദേവാലയത്തിലേക്ക് പോകും മുൻപ് അവളോട് ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കുമ്പസാരം കഴിയുമ്പോൾ സമയം എത്രയെന്ന് നോക്കി എന്നോട് പറയണം. അവൾ ദേവാലയത്തിലായിരുന്ന സമയം ഞാൻ മുറിയിൽ കിടക്കുകയായിരുന്നു. 5 മണിക്ക് പെട്ടെന്ന് എന്റെ തലയിൽ നിന്ന് എന്തോ വസ്തു തെന്നി മാറുന്നതായി അനുഭവപ്പെട്ടു. തലവേദന പൂർണ്ണമായി എന്നെ വിട്ടുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ഫോൺ കോൾ ലഭിച്ചു. ഞാൻ അവളോട് ചോദിച്ചു, 5 മണിക്ക് കുമ്പസാരം കഴിഞ്ഞു അല്ലേ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ സമയം എങ്ങനെ അറിഞ്ഞു? 5 മണിക്കാണ് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞാൻ എഴുന്നേറ്റത്. ഒരു ചെറു ചിരിയോടെ ഞാൻ പറഞ്ഞു, അതേസമയം തലവേദന വിട്ടുമാറി. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ 3:5. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിൻ്റെ 3 തള്ളിപ്പറച്ചിലുകളെ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. ആദ്യം പത്രോസ് അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ യേശുവിനെ തിരിച്ചറിയാതെ പോയി. രണ്ടാമത് മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തിരിച്ചറിവില്ലാത്തവനായി മാറി. താൻ ആരാണെന്ന് അവൻ മറന്നു. മൂന്നാമതായി നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവനായി. ദൈവത്തെയും സഹോദരങ്ങളെയും സ്വയവും ആരാണെന്നറിയാനുള്ള തിരിച്ചറിവ് പത്രോസിന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. ലൂക്ക 22:54. യേശുവിൽ നിന്നൊരകലം പാലിച്ച പത്രോസ് തള്ളിപ്പറയുക എന്ന പാപത്തിൽ 3 തവണ ആവർത്തിച്ച് വീഴുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചില പാപാവസ്ഥകളിൽ ആവർത്തിച്ച് വീഴുന്നത് പത്രോസിനെ പോലെ അകലത്തിൽ നാം ഈശോയെ അനുഗമിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തെയും മനുഷ്യനെയും ഒരു ചരടിൽ കോർക്കുന്ന ബ്യൂട്ടി പാർലറാണ് ഓരോ കുമ്പസാരക്കൂടുകളും. കുമ്പസാരിപ്പിക്കുന്ന വൈദികന്റെ യോഗ്യതയോ കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ യോഗ്യതയോ അല്ല, മറിച്ച് സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് സ്വന്തം ജീവൻ കൊടുത്തു കാണിച്ചു തന്ന യേശുവിൻ്റെ അതിരറ്റ സ്നേഹവും കരുണയുമാണ് ഓരോ ആത്മാവിനെയും പാപത്തിൻ്റെ ജീവനില്ലായ്മയിൽ നിന്ന് പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. കുമ്പസാരത്തിൻ്റെ ആഴ്ച വന്നു. വിൽന്യൂസിൽ വരുന്നതിന് മുൻപ് തന്നെ ദർശനത്തിൽ കണ്ട വൈദികനെ ഞാൻ നേരിൽ കണ്ടു. ആത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു, ഇത് എൻ്റെ വിശ്വസ്ത ദാസൻ, എൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റാൻ ഇവൻ നിന്നെ സഹായിക്കും. എങ്കിലും കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എന്നെ തുറന്നു കാട്ടിയില്ല. കുറേ നാളത്തേക്ക് ഞാൻ കൃപയുമായി മല്ലടിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയില്ല. മാത്രമല്ല, ആ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകേണ്ട എന്ന ചിന്തയും എന്നിലുണ്ടായി. ദൈവം കഠിനമായി എന്നെ കുറ്റപ്പെടുത്തി. എന്നാൽ ആ വൈദികന്റെ മുൻപിൽ എൻ്റെ ആത്മസ്ഥിതി പൂർണ്ണമായും വെളിപ്പെടുത്തിയപ്പോൾ ഈശോ കൃപയുടെ ഒരു സാഗരം തന്നെ അതിലേക്കൊഴുക്കി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, ഖണ്ഡിക 263. തെറ്റുകൾ പറ്റാത്തവരായി ആരുണ്ട്? നിരന്തരം പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും മാത്രം ധ്യാനിക്കുന്നവരാകാതെ ഈശോയുടെ സ്നേഹവും കരുണയും മനസ്സിലാക്കി സ്വീകരിക്കുന്നവരാകാം. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പ് നിറമുള്ളതാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാൻ അവന് കഴിയും. നമ്മുടെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടിക്കുന്ന അവൻ്റെ കരുണയ്ക്കായി നമുക്കും ചെന്നെത്താം ഒരു കുമ്പസാരക്കൂട്ടിലേക്ക്. കാരണം നമുക്ക് ഈശോയിലേക്കുള്ള ദൂരം ഒരു കുമ്പസാരക്കൂടാണ്. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. 28:13.